ദൈവലത്തിൻ്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. കൊരിന്ത്യ ലേഖന പഠനത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 12 അധ്യായം വരെ നമുക്ക് ചിന്തിക്കുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 1 കൊരിന്ത്യർ അതിൻ്റെ 13-ാം അധ്യായമാണ്. വേദപുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരധ്യായമാണ് ഈ 13-ാം അധ്യായം. വേദപുസ്തകത്തിൽ സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിവരണമാണ് ഈ അധ്യായത്തിൽ കാണിക്കുന്നത്. ഈ അധ്യായത്തെ നമുക്ക് 3 വ്യത്യസ്ത രീതിയിൽ തരംതിരിക്കാൻ സാധിക്കും. പ്രധാനമായും 13 വാക്യങ്ങളുള്ള ഈ അധ്യായം ഒരു സ്നേഹഗീതമാണ്. സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ഗാനമായി ചില പണ്ഡിതന്മാർ ഇതിനെ പ്രതിപാദിക്കാറുണ്ട്. സ്നേഹത്തിൻ്റെ മാർഗത്തെക്കുറിച്ചാണ് ഈ 13-ാം അധ്യായത്തിൽ പറയുന്നത്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ സ്നേഹമില്ല എങ്കിൽ കൃപാവരങ്ങൾക്ക് വിലയില്ലാത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ സ്നേഹത്തിൻ്റെ സ്വഭാവത്തെ പറ്റി അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വിവരിക്കുന്നു. 9 മുതൽ 13 വാക്യങ്ങൾ കൃപാവരങ്ങൾ താൽക്കാലികം എന്നാൽ എന്നേക്കും നിലനിൽക്കുന്ന സ്നേഹത്തെക്കുറിച്ച് പൗലോസ് വിവരിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നതുപോലെ ഈ സ്നേഹത്തെക്കുറിച്ചുള്ള ഈ ഗാനം അല്ലെങ്കിൽ ഈ അധ്യായം കൊരിന്ത്യ ലേഖനത്തിൽ അല്ലെങ്കിൽ ഈ വേദപുസ്തകത്തിൽ വെച്ച് തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. എന്നേക്കും നിലനിൽക്കുന്ന ദൈവസ്നേഹം എന്തു തന്നെ മാറിപ്പോയാലും ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. അതിൽ പൗലോസ് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠവും ശക്തവും ആഴമേറിയും ഒരു അധ്യായമാണ് ഇതിനെന്ന് പലരും അഭിപ്രായപ്പെടാറുണ്ട്. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വം നിലനിൽക്കുന്നത് സ്നേഹത്തിലാണെന്ന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നുണ്ട്. കാരണം സ്നേഹം മുഖാന്തരമാണ് ദൈവം ഈ ലോകത്തിലുള്ള നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ ഇടയായിത്തീരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മൾ വായിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിൽ അയക്കുവാൻ വേണ്ടി ദൈവം നമ്മെ സ്നേഹിച്ചു, ഈ ലോകത്തെ സ്നേഹിച്ചു തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ വേണ്ടി. ആ വചനത്തോടു കൂടി നമ്മൾ ബന്ധപ്പെടുത്തി ഇത് പഠിക്കുമ്പോൾ വളരെ എന്താണ് സ്നേഹം, എന്താണ് നിലനിൽക്കുന്നത്, മറ്റെല്ലാം മാറിപ്പോയാലും ഈ ലോകത്ത് നിലനിൽക്കുന്ന സ്നേഹത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹം ഇല്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. കൃപാവരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായമാണല്ലോ 12 മുതൽ 14 വരെയുള്ള അധ്യായം. അതിൻ്റെ മധ്യത്തിൽ എന്തുകൊണ്ട് ഈ സ്നേഹത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നു? അതിനെപ്പറ്റി നമ്മൾ വളരെ വിശദമായി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. 12-ാം അധ്യായത്തിൽ വിവിധ കൃപാവരങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെങ്കിൽ 14-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെ വിലയിരുത്തേണ്ടത് ബാഹ്യമായ പ്രദർശനങ്ങളാലല്ല, പിന്നെയോ സഭയെ കെട്ടുപണി ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ ആശ്രയിച്ചാണ് കാണുന്നത്. സഭയുടെ കെട്ടുപണി അല്ലെങ്കിൽ സഭ പണിയപ്പെടണമെങ്കിൽ സ്നേഹം അനിവാര്യമാണ്. സ്നേഹമില്ല എങ്കിൽ എത്ര ശ്രേഷ്ഠമായ കൃപാവരവും നിഷ്പ്രയോജനമായിത്തീരും. അതുകൊണ്ടായിരിക്കും ഈ കൃപാവരങ്ങൾ 14-ാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നതിന് മുമ്പായി താനിവിടെ 13-ാം അധ്യായത്തിൽ സ്നേഹത്തിനു വേണ്ടി മാത്രം ഒരധ്യായം മാറ്റിവെച്ചിരിക്കുന്നത്. വചനം പറയുന്നുണ്ട്, അല്ലെങ്കിൽ പൊതുവായ ഒരു തത്വമാണ്, ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനം സ്നേഹം എന്നുള്ളതാണ്. ദൈവസ്നേഹം തന്നെയെന്ന് ബൈബിളിലെ ഏറ്റവും വലിയ വാക്കാണ്. എല്ലാവരും എല്ലാ മതത്തിൽപ്പെട്ടവരും പറയുന്നുണ്ട് ദൈവം സ്നേഹമാകുന്നു. പ്രധാനപ്പെട്ട പ്രവാചകന്മാരും ഹോശയ്യ സ്നേഹത്തിൻ്റെ പ്രവാചകനും യോഹന്നാൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തോലനുമാണല്ലോ. ഇതിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവസ്നേഹം മൂന്ന് കാലത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നതായി യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. ഭൂതകാലത്തിൽ അത് പ്രസ്താവിക്കുകയാണെങ്കിൽ ദൈവസ്നേഹം തന്നെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന്, അവനാൽ ജീവൻ പ്രാപിക്കേണ്ടതിന്, അവനാൽ വീണ്ടെടുക്കപ്പെടേണ്ടതിന് ഈ ലോകത്തിലേക്ക് അയച്ചു. അത് മുഖാന്തരം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ താൻ വെളിപ്പെടുത്തി. വർത്തമാനകാലത്തിൽ ചിന്തിക്കുമ്പോൾ 1 യോഹന്നാൻ 4:16 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. മൂന്നാമത്തെ ഭാവി കാലത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ ദൈവം നമ്മോട് തികഞ്ഞിരിക്കുന്നു. സ്നേഹമെന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ്. ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പനയാണ് വലുതെന്ന് ഒരു വ്യക്തി ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു. ആ വ്യക്തി ഒരു വൈദികനായിരുന്നുവെന്ന് മത്തായിയുടെ സുവിശേഷത്തിലും, ഒരു ശാസ്ത്രി ആയിരുന്നുവെന്ന് മാർക്കോസിൻ്റെ സുവിശേഷത്തിലും, ഒരു ന്യായശാസ്ത്രി ആയിരുന്നുവെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും എഴുതിയിരിക്കുന്നുണ്ട്. നിത്യജീവൻ അവകാശിയായി തീരുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ന്യായശാസ്ത്രി ചോദിച്ചു എന്നത്രേ ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ നൽകിയ മറുപടി വളരെ പ്രസക്തിയുള്ളതാണ്. ഇപ്രകാരം കർത്താവ് മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളതാണ് മുഖ്യ കൽപ്പന എന്ന് കർത്താവ് അവിടെ വ്യക്തമാക്കി. സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ ഒരു നിവൃത്തിയാണ്. ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ അടങ്ങിയിരിക്കുന്നു. ഹോമാലഹനത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. സ്നേഹത്തിൻ്റെ, സ്നേഹം എന്ന പദത്തിൻ്റെ എബ്രായ പദം ആഹേവ് എന്നാണ്. ഇത് സ്നേഹത്തിൻ്റെ എല്ലാ വശങ്ങളെയും കാണിക്കുന്നു. ഗ്രീക്കുകാർ ഈ സ്നേഹത്തിന് വേണ്ടി നാല് പദങ്ങൾ അത്രേ ഉപയോഗിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആകയാൽ ദൈവ ശാസ്ത്രപരമായ വീക്ഷണത്തിൽ സ്നേഹം നാല് തരത്തിലുണ്ട്. ഒന്നാമത് അഗാപ്പെ, രണ്ടാമതായി ഫിലിയ, മൂന്നാമതായി സ്റ്റോർജി, നാലാമതായി ഈറോസ്. പലപ്പോഴും നമ്മൾ പല ദൈവദാസന്മാരിൽ കൂടി നമ്മളിത് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. എന്നാലും ഇത്തരണത്തിൽ ഞാനത് പ്രസ്താവിക്കുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു. അഗപ്പേ എന്ന പദമാണ് കൂടുതലും മൂലഭാഷയിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അധ്യായം മുഴുവനും താരതമ്യ രൂപത്തിലുള്ള ഒരു പ്രതിപാദന വ്യാഖ്യാനമാണുള്ളത്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹത്തെ മതപരമായ ചടങ്ങുകളോടും മനോഭാവത്തോടും കൂടെ താരതമ്യപ്പെടുത്തുന്നു. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെ കൊരിന്ത്യരുടെ പെരുമാറ്റങ്ങളോടാണ് സ്നേഹത്തെ താരതമ്യപ്പെടുത്തുന്നത്. 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹത്തെ ആത്മീയ വരങ്ങളോട് താരതമ്യപ്പെടുത്തുന്നു. 10 മുതൽ 12 വാക്യങ്ങൾ അപൂർണമായതിനോടും 13 വാക്യത്തിൽ വിശ്വാസം, പ്രത്യാശ എന്നിവയോട് സ്നേഹത്തെ താരതമ്യപ്പെടുത്തുന്നു. ഈ അഗാപ്പേ അത് ദൈവസ്നേഹമാണ്. അലൗകികമായ ദൈവസ്നേഹത്താൽ മനുഷ്യരുടെ തെറ്റുകുറ്റങ്ങളെ ദൈവം മറന്ന് അവരെ സ്നേഹിക്കുന്നു. ആ യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യത്തിൽ ഈ അഗാപ്പെ സ്നേഹമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമതായി ഞാൻ സൂചിപ്പിച്ചത് ഫിലിയ, സഹോദര സ്നേഹവും സമസൃഷ്ടങ്ങൾ തമ്മിലുള്ള സ്നേഹത്തെയാണ് ഫിലിയ എന്ന് പറയുന്നത്. 1 യോഹന്നാൻ നാലാം അധ്യായം 7 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് അത് കാണുവാൻ സാധിക്കും. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്ന ഒരു കള്ളനാകുന്നു. 1 യോഹന്നാൻ 4:20 അവിടെ ഈ ഫിലിയ സ്നേഹമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാം ദൈവത്തെ സ്നേഹിച്ചു, അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. 1 യോഹന്നാൻ 5:2 നിങ്ങൾ ആദ്യം മുതൽ കേട്ടതൂത് നാം അന്യോന്യം സ്നേഹിക്കണമെന്നല്ലോ ആകുന്നു. കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് നൽകിയൊരു വ്യവസ്ഥയാണ് തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. യോഹന്നാൻ സുവിശേഷം 13:35 അതൊരു പൊതു തത്വമാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, അവരെ കാണിച്ചു കൊടുത്തത്, അവരത് അനുകരിക്കണമെന്ന് ഇവിടെ കർത്താവ് യേശു ക്രിസ്തു ആഗ്രഹിച്ചത്. ആ സ്നേഹത്തിലൂടെയാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന് അറിയാം. മറ്റല്ലാതെ വേറെ ഒരു ലേബലും അവർക്കില്ല. അവരുടെ ഡ്രസ്സോ അല്ലെങ്കിൽ അവരുടെ മുഖത്തെ അല്ലെങ്കിൽ മുഖത്തെ ആ മുഖോ അല്ലെങ്കിൽ അവരുടെ ആ പുറമൂടിയല്ല ഒരു ശിഷ്യനെന്ന് കാണുവാൻ കഴിയുന്നത്, അവരുടെ തമ്മിലുള്ള സ്നേഹത്തെയാണെന്ന് പൗലോസ് ഇവിടെ വ്യക്തമായ കർത്താവ് യേശുക്രിസ്തുവോടെ പറയുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ ആ വാക്ക് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഇന്ന് സഭയ്ക്ക്, ആധുനിക സഭയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വത്തിന്, ക്രിസ്തീയ സഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് തമ്മിൽ തമ്മിലുള്ള സ്നേഹം. അത് വീണ്ടെടുത്തെങ്കിൽ മാത്രമേ ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനമായ സ്നേഹത്തിൽ സ്നേഹം മറ്റുള്ള ജനസമൂഹത്തോടും മറ്റുള്ള സുവിശേഷത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ അവൻ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവനെന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. അല്ല ചുമ്മാതെ പേരിന് വേണ്ടി ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ അവൻ പേരിൽ ക്രിസ്ത്യാനി മാത്രമാണ്, നേരിൽ അവൻ ക്രിസ്തുവിനെതിരാണ്, ക്രിസ്തുവിൻ്റെ വചനത്തിനെതിരാണ്, ക്രിസ്തുവിൻ്റെ താല്പര്യത്തിന് അല്ലെങ്കിൽ തത്വങ്ങൾക്കെതിരാണ്, ക്രിസ്തുവിൻ്റെ വചന ദൈവവചനത്തിനെതിരാണ്. പൊതുവേ പറയുമ്പോൾ ഒരു പൊതുവേ പൊതുവായി പറയുമ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആ വാക്കിന് വേണ്ടിയല്ല, നമ്മെ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണോ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണോ, ക്രിസ്തുവിൻ്റെ അനുകാരിയാണോ. പൗലോസ് കഴിഞ്ഞ അധ്യായത്തിൽ സൂചിപ്പിച്ചതുപോലെ 11 അധ്യായത്തിൽ സൂചിപ്പിച്ചു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവേൻ. അങ്ങനെ ഈ കാലത്ത് പറയുവാൻ സാധിക്കുമോ? ഒരു ദൈവദാസന് പറയുവാൻ സാധിക്കുമോ? ഒരു സഭയുടെ അധ്യക്ഷന് പറയാൻ സാധിക്കുമോ? പൗലോസ് വളരെ വ്യക്തമായി 11 അധ്യായത്തിൽ സൂചിപ്പിച്ചു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരികളാകുന്ന പോലെ നിങ്ങളും ആകുവേൻ. ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്ന് പറയുന്ന കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. മോശ, അഹരോൻ, യോശുവ, കാലേബ്, ഏലിയ, എലിശ, രൂത്ത്, നവോമി, പൗലോസ്, സീലാസ് ബർണബാസ്, മർക്കോസ് എന്നിവർ, ഇവരെല്ലാവരും തമ്മിലുള്ള സ്നേഹഐക്യത്താൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു. ഇന്നും അവർ ദൈവ ജനത്തിൻ്റെ മധ്യത്തിൽ ജീവിക്കുന്നു, ദൈവവചനത്തിൽ അവർ ജീവിക്കുന്നു. കാരണം എന്താണ്? അവരെ നിലനിർത്തിയത് അവർ അറിഞ്ഞ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹമായിരുന്നു. ഈ ലോകത്തിൻ്റെ സ്നേഹമല്ല, നശിച്ചു പോകുന്ന ലോകത്തിൻ്റെ പദാർത്ഥങ്ങൾക്ക് വേണ്ടിയല്ല, ലോകത്തിൻ്റെ മൂല്യത്തിന് വേണ്ടിയല്ല, എന്നേക്ക് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവ സ്നേഹത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് തൻ്റെ മകനെ നൽകുവാൻ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചുവെങ്കിൽ ആ സ്നേഹത്തിലാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ജീവിച്ചത്. അവർ ഇന്നും ജീവിക്കുന്നു, വചനത്തിൽ ജീവിക്കുന്നു, നമുക്ക് വേണ്ടി ജീവിക്കുന്നു, നമുക്ക് വിശുദ്ധിയുടെ പാത കാണിച്ചു തരുവാൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു, നമ്മുടെ വിശുദ്ധിയുടെ നമ്മെ വിശുദ്ധിയുടെ കരങ്ങളിലേക്ക് വഹിച്ചുകൊണ്ട് നമ്മെ വിശുദ്ധിയിലേക്ക് പടുത്തുയർത്തുവാൻ ഒരു സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി ആ ദൈവദാസന്മാർ ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആ വചനമാണ് ഇന്ന് നമ്മെ നിലനിർത്തുന്നത്, ആ വചനമാണ് ഇന്ന് നമുക്ക് ശക്തി നൽകുന്നത്. ആ വചനം പറയുന്നു, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് മറ്റുള്ളവർ പറയപ്പെടും. നമുക്ക് വേണ്ടുന്നത് ഈ ലോകം ഇവർ ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ ക്രിസ്തുവിന് ശിഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരും ആ നല്ല സ്നേഹമാണ്, ആ സ്നേഹമാർഗത്തിലേക്ക് കടന്നു വരണം. അതാണ് ആധുനിക സഭ, ആധുനിക സഭയ്ക്ക് വേണ്ടുന്നത്. ആ സ്നേഹത്തിന് വേണ്ടിയാണ് ആധുനിക സഭ പ്രത്യാശികൾ. അല്ലാതെ കുറച്ച് നേരം കുറച്ച് സഭ ദൈവമക്കൾ കൂടി വന്നിരുന്ന് വളരെ ചെറിയ വളരെ സാക്ഷികൾ പറഞ്ഞ് വളരെ വളരെ ഒരു ഉപരിവിപ്ലവമായ ഒരു സ്നേഹ ഒരു ഒരു ആരാധനാ യോഗമല്ല വേണ്ടുന്നത്. ആധുനിക സഭ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവസ്നേഹത്തെ വളരെ വ്യക്തമായ സമൂഹത്തോട് കാണിച്ചു കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടായെങ്കിൽ, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടായെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. മൂന്നാമത്തെ സ്നേഹത്തെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റോർജി, അതായത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിനാണ് സ്റ്റോർജി എന്ന് പറയുന്നത്. അതായത് ഭാര്യ ഭർത്തൃ സ്നേഹം, കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം, മാതാപിതാക്കന്മാരോടുള്ള സ്നേഹം, കുഞ്ഞുങ്ങൾ തമ്മിൽ മക്കൾ തമ്മിലുള്ള സ്നേഹം, ഇവയെല്ലാം ഈ വാക്കിൽ അടങ്ങിയിരിക്കുന്നു. കൊലോസ്യ ലേഖനത്തിലെ 3:12 വാക്യങ്ങൾ, ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവരായി കുടുംബാംഗങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ കുടുംബം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിത്തീരുന്നു, അല്ലെങ്കിൽ ദൈവസ്നേഹത്തിലായിത്തീരുന്നു, സ്വർഗത്തിൻ്റെ കാവൽ കീഴിലായിത്തീരുന്നത്. ഈറോസ് എന്നാണ് ജഡീകമായ സ്നേഹത്തെ കാണിക്കുവാനാണ്, സ്വാർത്ഥപരമായ അല്ലെങ്കിൽ ജഡീകമായ സ്നേഹത്തെ കാണിക്കുവാനാണ് ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പദത്തിൻ്റെ പൊതുവായി രണ്ട് ഗ്രീക്ക് ദേവതന്മാർ ഉണ്ടായിരുന്നു, അവരുടെ പേരിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിലവിലിരിക്കുന്നത് വന്നിരിക്കുന്നത്. ഈറോസ് ദേവി, രണ്ടാമതായി അഫ്രഡൈറ്റ്സ് ദേവി. ഇതിനെക്കുറിച്ച് നമ്മൾ ഈ ദേവിമാരെ പറ്റി നമ്മുടെ ഇന്ന് ആഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്നേഹഗീതമായ ഈ 13-ാം അധ്യായം പൗലോസ് രേഖപ്പെടുത്തിയിട്ടുള്ളതിലേക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ശ്രേഷ്ഠവും ആഴമേറിയുമായ ഒരു അധ്യായമാണ് ഇത്. ഈ അധ്യായത്തെ സ്നേഹത്തിൻ്റെ ആവശ്യത്തെ പറ്റി പറയുന്നുണ്ട്, സ്നേഹത്തിൻ്റെ സ്വഭാവത്തെ പറ്റി പറയുന്നുണ്ട്, സ്നേഹത്തിൻ്റെ നിലനിൽപ്പിനെ പറ്റി പറയുന്നുണ്ട്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ, എനിക്ക്, എൻ്റെ എന്നീ പ്രകാരം പല 8-7 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷാവരത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 4-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് ആ ദൂതന്മാരുടെ ഭാഷകളെ പറ്റുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. മുഴങ്ങുന്ന ചെമ്പ്, ചെമ്പോ പിച്ചള കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളെ, അതായത് സാധന സാമഗ്രികളെ സൂചിപ്പിക്കുന്നു. ചിലമ്പുന്ന കൈത്താളം, മതപരമായ ആരാധനകളിൽ വ്യാപകമായി ഉപയോഗിച്ചു വന്നിരുന്നു ഈ കൈത്താളം. ദേവന്മാരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനോ ഭൂതങ്ങളെ ആട്ടിപ്പുറത്താക്കുന്നവനോ ഉദ്ദേശിച്ചായിരിക്കാം ഇത് ഉപയോഗിച്ചിരുന്നത്. സ്നേഹം പ്രാവർത്തികമാകാത്ത സഭയിൽ അന്യഭാഷാപരം അർത്ഥശൂന്യമായ ഒരു അനുഭവമായിട്ടാണ് പൗലോസ് കാണുന്നതിൻ്റെ പറയുന്നതിൻ്റെ സാരം. 2-ാം വാക്യത്തിൽ മുഴങ്ങുന്ന ചെമ്പിനെ പറ്റി പറഞ്ഞല്ലോ. സ്നേഹമില്ല എങ്കിൽ അന്യഭാഷകളെല്ലാം ചിലമ്പുന്ന കൈത്താളങ്ങളും ചിന്നിപ്പോയ ചങ്ങലകൾക്കും തുല്യമാണ്. പ്രവചനവരത്തെ പറ്റി ഇവിടെ പറയുന്നത് വളരെ പ്രധാനമർഹിക്കുന്നതാണ്. എന്നാൽ പ്രവാചകൻ സ്നേഹിക്കുന്നില്ല എങ്കിൽ അവന്റെ പ്രവർത്തനത്വം കൊണ്ട് യാതൊരു ഫലവുമില്ല. സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ദൈവീക രഹസ്യങ്ങളും ദൈവീക ജ്ഞാനവും പ്രവചനവരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. സഭയുടെ യുഗാന്തിപരമായ സാഹചര്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ലഭിച്ചാലും സ്നേഹമില്ല എങ്കിൽ യാതൊരു പ്രയോജനമില്ല. വചനം പറയുന്നുണ്ട് മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം. മർക്കോസിന്റെ സുവിശേഷം പറയുന്ന മതി 23-ാം വാക്യത്തിൽ കാണുന്നു മലകളെ നീക്കുക എന്ന പ്രയോജനം അസാധ്യമായത് സാധ്യമാക്കി തീർക്കുക എന്നതിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്നു. 3-ാം വാക്യത്തിൽ എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും, അന്നദാനം ചെയ്യുക സഹായം ചെയ്യാനുള്ള വരത്തിൻ്റെ ഒരു പ്രദർശനമാണിത്. സ്വത്ത് മുഴുവനും മറ്റുള്ളവരെ സേവനത്തിനായി ചെലവിടുന്നതിനുള്ള പ്രവണത. അങ്ങനെ ദൈവം നൽകുന്ന ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു ചാരിറ്റി മനോഭാവമാണ് ഈ വാക്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 13-ാം അധ്യായത്തിൽ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു സ്നേഹത്തിൻ്റെയും സാർവത്രിക സ്നേഹത്തിൻ്റെയും കരുണയുടെയും അനുകമ്പ എന്നും ചാരിറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ശരീരം ചുടുവാൻ ഏൽപ്പിക്കുക, രക്തസാക്ഷിത്വത്തെ കുറിക്കുന്നതിനായി വ്യാഖ്യാനിക്കാം. അപ്പോസ്തലരുടെ കാലത്ത് തന്നെ രക്തസാക്ഷിത്വം ആരംഭിച്ചിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ ആ അവസ്ഥയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നീറോയുടെ പീഡനത്തിന് മുമ്പ് അഗ്നിയിൽ ദഹിപ്പിക്കുന്നതിനെ കുറിച്ച് യാതൊരു സൂചനയുമില്ല. സ്വയം ബലിയർപ്പിക്കുന്ന സമ്പ്രദായമാണിത് കുറിക്കുന്നതെന്ന് ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. ഇന്ന് തന്നെയായാലും സ്നേഹം, 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സ്നേഹത്തിന്റെ സ്വഭാവം, ദ നേച്ചർ ഓഫ് ലവ്. ക്രിസ്തീയ സ്നേഹത്തിൽ അല്ലെങ്കിൽ അഗാപ്പയിൽ 14 പ്രത്യേകതകൾ ജോഡികളായി ഈ വാക്യത്തിൽ ചേർത്തിട്ടുണ്ട്. ആദ്യ ജോഡി ഒരു പോസിറ്റീവായിട്ടുള്ളതും രണ്ടാമത്തെ ജോഡി ഒരു നിഷേധാത്മകമായ ജോഡികളാണ് വീണ്ടും ഭാഗാത്മകമായും ചേർത്തിരിക്കുന്നത്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, അത് ഭാവാത്മകമാണ്. ദയ കാണിക്കുന്നു, സ്പർദ്ധിക്കുന്നില്ല, നിഷേധാത്മകമാണ്. നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ സന്തോഷിക്കുന്നു, അടുത്ത് എല്ലാം പൊറുക്കുന്നു. ഒരു പോസിറ്റീവായിട്ടുള്ള ഭാവാത്മകമായ എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. വളരെ 14-15 ജോഡികളാണ് അല്ല 14 രീതി പ്രത്യേകതകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദൈവത്തിൻ്റെ ദൈവസ്നേഹത്തിൽ നിറയപ്പെട്ടവരാണ് ക്ഷമിക്കുവാൻ കഴിയുന്നത്. എഫ് എസ് ലേഖനം 4 അധ്യായം 1 മുതൽ 3 വാക്യം കാണുന്നു. കോരിന്ത് സഭയിലെ ഭിന്നതകളെക്കുറിച്ചാണല്ലോ കോരിന്തർ 1 അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ദീർഘക്ഷമയില്ലാതെ പോയതുകൊണ്ട് അവരുടെ ഇടയിൽ പിണക്കമുണ്ടായി. ദയോടുകൂടിയ പ്രവർത്തനങ്ങൾ ഒരുവനെ ഒരു ദൈവ വൈതൽ നിന്ന് എപ്പോഴും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കും. ഈ ദയയും ക്ഷമയും ഒന്നിച്ചു ചേർത്ത് പല ഭാഗങ്ങളിലും അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തീയ ആരാധനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായങ്ങളാണല്ലോ 11 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ. 13 അധ്യായത്തിലെ അതിശ്രേഷ്ഠ മാർഗമായ ഈ സ്നേഹമുണ്ടായെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആരാധന യഥാർത്ഥ ആരാധനയായി മാറുകയുള്ളൂ. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവം നമ്മുടെ തെറ്റുകളെ ഓർക്കാതെ ദീർഘക്ഷമയോടെ നമ്മെ സ്നേഹിച്ചതുപോലെ നാമം മറ്റുള്ളവരോട് ദീർഘക്ഷമ കാണിക്കണം. സ്നേഹം ദയ കാണിക്കുന്നു. ദൈവം നമ്മുടെ തെറ്റുകളെ ക്ഷമിക്കുക മാത്രമല്ല നമ്മോട് ദയയും കരുണയും ഉള്ളവനാകുന്നു. നാമും അതുപോലെ നമ്മോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യണം. സ്നേഹമുണ്ടെങ്കിൽ ദയയുണ്ട്. ആത്മഫലത്തിൽ ദീർഘക്ഷമയോട് ദയ ചേർത്തിരിക്കുന്നു. ദാവീദിൻ്റെ ഉഗ്രശത്രുവായ ശൗലിൻ്റെ കുടുംബത്തോട് ദാവീദ് ദയ കാട്ടി. ഞാൻ ദൈവത്തിന് ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചു. യോനാഥാന്റെ മകനായ മെഫിബോശെത്തിനോട് ദാവീദ് ദയ കാണിച്ചു. ലോദേബാറിൽ അമീലിന്റെ മകനായ മാഖാരിന്റെ വീട്ടിൽ നിന്ന് മെഫിബോശെത്തിനെ ദാവീദ് വരുത്തി ശൗലിന്റെ നിലമൊക്കെ അവനെ മടക്കി കൊടുക്കുകയും നിത്യം രാജാവിന്റെ മേശയെങ്കിലും ഭക്ഷണം കഴിച്ചുകൊള്ളണമെന്ന് പറയുകയും ചെയ്തു. ശത്രുവിനെ സ്നേഹിക്കുകയും ദേഹി അനുകമ്പയുള്ളവരാകുക ആകണമെന്നും ഈ വചനം നമ്മെ വ്യക്തമാക്കുന്നു. കുറ്റവാളികളോട് സഹതാപപൂർവം നമ്മൾ ഇടപെടുന്നതിനെ കുറിച്ചാണ് ദയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോരിന്തിലെ വിശ്വാസികൾ സ്നേഹസദ്യകളിൽ സ്വേച്ഛ കാണിച്ചിരുന്നു. ദരിദ്രരായ വിശ്വാസികളോട് ദയ കാണിച്ചില്ല. ആ തെറ്റ് അവർക്ക് ബോധ്യമാക്കി കൊടുക്കുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല. സ്പർദ്ധിക്കുക എന്ന വാക്കിന്റെ ഗ്രീക്ക് പദം സെലോയ് എന്നാണ്. വിരോധത്താലോ അസൂയയാലോ തിളച്ചു മറിയുക അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരിക എന്ന അർത്ഥമാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. സ്നേഹമുണ്ടെങ്കിൽ അന്യരോട് അസൂയപ്പെടാതെ അവരുടെ നന്മകളിൽ സന്തോഷിക്കുവാൻ കഴിയും. ദൈവസ്നേഹവും മനുഷ്യ സ്നേഹവും ഉള്ളവർ അവരിൽ തന്നെ സംതൃപ്തിയുള്ളവരാണ്. ലോകത്തിൽ ധനികന്മാരും ദരിദ്രന്മാരും സാധാരണക്കാരും ഉണ്ടല്ലോ. ദൈവം ചിലർക്ക് ധാരാളം കൊടുക്കുകയും ചിലർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നുള്ളത് എന്താണെന്ന് ചോദിക്കുന്നവരും ചിന്തിക്കുന്നവരും മറ്റുള്ളവർ അസൂയപ്പെടുന്നവരുമാണ്. എന്നാൽ സ്നേഹത്താൽ നിറയപ്പെടുമ്പോൾ ദൈവം അവർ കൊടുത്തതിൽ അവർ സ്വയം സന്തോഷിക്കുന്നു. വചനം പറയുന്നുണ്ട്, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളുടെ അസൂയ തോന്നി. 73-ാം സങ്കീർത്തനം ആസാവ് പറയുന്ന സങ്കീർത്തനം വളരെ പ്രസിദ്ധമായ സങ്കീർത്തനമാണല്ലോ. എന്നാൽ അവരുടെ അന്ത്യം വഴുവഴുപ്പും നാശവും ശൂന്യമാണെന്ന് ആസാവ് തന്നെ തെളിയിച്ചിരിക്കുന്നു. അസൂയ നീക്കിക്കളഞ്ഞപ്പോൾ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ പത്രോസ് സഭയെ ദൈവമക്കൾ ഉപദേശിച്ചിരിക്കുന്നു. അസ്ഥികൾക്ക് അല്ലെങ്കിൽ മനുഷ്യന് തന്നെ ഏറ്റവും അധികം ദ്രവത്വം വരുത്തുന്ന മാരകമായ ഒരു വ്യാധിയാണ് അസൂയ എന്ന് പറയുന്നത്. സദർശവാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും 14-ാം അധ്യായം 30-ാം വാക്യം. ആകെയാൽ അസൂയയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ചില ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുമരുത്. സാഹസക്കാരോട് നീ അസൂയപ്പെടുമരുത്. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്. ജഡത്തിന്റെ പ്രവൃത്തി അസൂയ ഉളവാക്കുന്നു. ഈർഷ്യയും ചാട്ടിയും ഉള്ളിടത്ത് കലക്കവും സകല പ്രവൃത്തിയുമുണ്ട്, ദുഷ്പ്രവൃത്തിയുമുണ്ട്. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങൾ പകർന്നിരിക്കുന്നതുകൊണ്ട് അസൂയയിൽ നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നു. ദൈവം ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിക്കുകയും കയ്യന്റെ യാഗത്തിൽ പ്രസാദിക്കുകയും ചെയ്തുകൊണ്ട് കയ്യൻ ഹാബേലിനെയോട് അസൂയപ്പെട്ടു, കോപിച്ചു. അസൂയയില്ലാതെ ദാവീദിനെ സ്നേഹിച്ച യോനാഥാന്റെ സ്നേഹം അനുകരണമായി തീർന്നു. അവന്റെ രാജ്യത്ത് നഷ്ടപ്പെട്ടു ദാവീദ് അവകാശിയായി തീരുമെന്ന് യോനാഥാൻ ബോധ്യപ്പെട്ടുവെങ്കിലും താൻ അതിനായി ദാവീദിനെ സ്നേഹിച്ചിരുന്നു. സ്നേഹം നിഗളിക്കുന്നില്ല. നിഷേധകരമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊരിന്തിൽ കണ്ടിരിക്കുന്ന ദോഷങ്ങളാണെന്ന് സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സ്പർദ്ധിക്കുന്ന എന്ന ഭാഷാന്തരം ചെയ്തിരിക്കുന്ന ഗ്രീക്ക് പദത്തിന് വിരോധത്താലോ അസൂയാലോ തിളച്ചു മറിയുക എന്നാണ് അർത്ഥം. നിഗളിക്കുക എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് സ്റ്റോയിക് തത്വചിന്തകമായി ഉപയോഗിച്ചിട്ടുള്ളതാണ്. പൗലോസ് ഈ ഭാഗത്ത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. സഭാപണ്ഡിതനായ പിതാവായ ഒറീഗൻ ബുദ്ധിപരമായ അഹങ്കാരമായും സീസറോ പ്രസംഗ പാഠവത്തിലുള്ള അഹങ്കാരമായും വ്യാഖ്യാനിക്കുന്നുണ്ട്. സ്നേഹത്തെ പറ്റിയുള്ള ഈ ചിന്ത, ഈ ക്ലാസ് ഇവിടെ ഇന്ന് നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.